بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن تخفوا ما في صدوركم أو تبدوه يعلمه الله ويعلم ما في السماوات وما في الأرض والله على كل شيء قدير. يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا ويحذركم الله نفسه والله رؤوف بالعباد. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. قل أطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين. صدق الله العظيم. بهمانيرايا سهودري سهودرنماري ആയാത്ത് ദർശേ ഖുർആനിൽ നമ്മൾ എത്തിയിരിക്കുന്നത് 29-ാമത്തെ ആയത്തിലാണല്ലേ. സത്യനിഷേധികളെ വലിയുകളായി സ്വീകരിക്കരുത് എന്നാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. സ്വീകരിക്കുമോ ഇല്ലേ എന്നത് മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യമാണല്ലേ. രഹസ്യബന്ധം അല്ലെങ്കിൽ ഒരാളെ ഏത് പദവിയിലാണ് വെക്കുന്നത് എന്നതിനെയൊക്കെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആയത്ത് പറയുന്നത്. അത് എങ്ങനെയാണ് തിരിച്ചറിയപ്പെടുക? പുറമെ ഒരാൾക്ക് അറിയില്ല രണ്ടാള് തമ്മിലുള്ള ബന്ധത്തിന്റെ സ്വഭാവം എന്താണെന്ന്. പക്ഷെ അള്ളാഹു അത് അറിയാതിരിക്കുകയില്ല. ഇസ്ലാമിക നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഇസ്ലാമിക നിയമത്തിന്റെ നിയമപാലകൻ അത് അള്ളാഹുവാണ്. ഒന്നാമത്തെ നിയമപാലകൻ അള്ളാഹുവാണ്. നമ്മുടെ നാട്ടിലെ നിയമപാലകൻ പോലീസാണ്. അതുകൊണ്ട് പോലീസിനെ കണ്ണു വെട്ടിക്കാൻ കഴിയുമെങ്കിൽ പ്രശ്നമില്ല, പോലീസ് പിടികൂടുകയില്ലെങ്കിൽ പ്രശ്നമില്ല, പോലീസിനെ സ്വാധീനമുണ്ടെങ്കിൽ എന്തുമാകാം. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യരുടെ ഒരു നിലപാട്. പക്ഷേ ഇസ്ലാമിക നിയമത്തിൽ അത് നടക്കില്ല. കാരണം മനുഷ്യന്റെ ഉള്ളറിയുന്നവനാണ് പടച്ച തമ്പുരാൻ, അവനാണ് നിയമപാലകൻ. ആ കാര്യത്തിലേക്കാണ് അടുത്ത ആയത്ത് നമ്മെ നയിക്കുന്നത്. ഖുൽ, നബിയെ പറയുക, ഇൻ തുഖ്ഫു, നിങ്ങൾ മറച്ചു വെക്കുകയാണെങ്കിൽ, മാ ഫി സുദൂരിക്കും, നിങ്ങളുടെ നെഞ്ചകങ്ങളിൽ ഉള്ളത് അഥവാ മനസ്സിലുള്ളത്, ഔ തുബ്ദൂഹു, ഇനി അതല്ല നിങ്ങൾ വെളിപ്പെടുത്തുകയാണെങ്കിലും, അള്ളാഹു അത് അറിയുന്നു, അവൻ അറിയുന്നു, ആകാശങ്ങളിലുള്ളത്, വമാഫിൽ അർളി, ഭൂമിയിലുള്ളതും, വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും ഖദീർ, കഴിവുള്ളവനാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ആവശ്യപ്പെടുകയാണ്, അവരോട് പറഞ്ഞേക്കുക. ആരോട്? മുഅ്മിനീങ്ങളോട് പറയുക, ലാ യത്തഖിദുൽ മുഅ്മിനൂന കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ എന്ന് മുഅ്മിനീങ്ങളോടാണല്ലോ പറഞ്ഞത്. അവരോട് പറയുക, എന്താ പറയേണ്ടത്? നിങ്ങളുടെ മനസ്സിലുള്ളത് മറച്ചു വെക്കുകയാണെങ്കിലും വെളിപ്പെടുത്തുകയാണെങ്കിലും അല്ലാഹു അത് അറിയുന്നു. ഖുൽ ഇൻ തുഖ്ഫു മാ ഫീ സുദൂരിക്കും, പറയുക, നിങ്ങളുടെ മനസ്സിൽ ഉള്ളത് നിങ്ങൾ മറച്ചു വെക്കുകയാണെങ്കിൽ, ഔ തുബുദൂഹു അല്ല അത് വെളിപ്പെടുത്തുകയാണെങ്കിലും, യഅലമുല്ലാഹ് അല്ലാഹു അത് അറിയുന്നു. കാരണം എന്താണ്? വയഅലമു മാ ഫീ സമാവാത്തി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളതൊക്കെ അവൻ അറിയുന്നു. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു ആകട്ടെ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. നിഷേധികളെ വലിയായി സ്വീകരിക്കുക. വലിയായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നലെ ഉസ്താദ് വിശദീകരിച്ചതാണ്, തീരുമാനത്തിൽ ഇടപെടാൻ കഴിയുന്ന വിധം, നിലപാടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന വിധമുള്ള ബന്ധങ്ങളാണ് വലിയ ഔലിയ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ അത് ഏറ്റവും കൂടുതൽ വരിക നേതാവായി സ്വീകരിക്കുന്നിടത്താണ്. ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിലും അങ്ങനെ ചില സംഭവങ്ങളുണ്ട്. വ്യത്യസ്ത ഗോത്രക്കാരായ ആളുകൾ, അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാലും അവരുടെ ഗോത്രത്തിലെല്ലാവരും മുസ്ലിങ്ങളല്ല. അതുകൊണ്ട് ഗോത്രത്തിന്റെ നേതാവായിട്ടുള്ള വേറൊരു നേതാവ് ഉണ്ടാകും. പലപ്പോഴും ആ നേതാവാണ് പല കാര്യങ്ങളും തീരുമാനം പറയുക ഗോത്രത്തിൽ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് വിളിക്കുകയാണ്. ഇവിടെ പശ്ചാത്തലത്തിലുള്ളത് ബദർ കഴിഞ്ഞു ഉഹുദ് വരാൻ പോകുകയാണ്. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിലാണല്ലോ അത് പറയുന്നത്. അപ്പോ ഗോത്ര മുഖ്യന്മാര് ചിലര് തീരുമാനിക്കും, അവരും നമ്മളും കൂടി സഖ്യത്തിലുള്ള ഗോത്രമാണ്, അതുകൊണ്ട് ആ നമ്മളുടെ സഖ്യത്തിലുള്ള ഗോത്രത്തിലുള്ളവരുണ്ട് മറ്റേ കക്ഷിയിൽ, അതുകൊണ്ട് നമ്മളെ ഗോത്രത്തിൽപ്പെട്ടവരാരും മുഹമ്മദിന്റെ കൂടെ യുദ്ധത്തിന് പോകരുത്. ഇതില് ഈ വിശ്വാസിയായ ആള് കുടുങ്ങിപ്പോകും. ഏത് സ്വീകരിക്കണം? ഗോത്ര നേതാവ് പറയണത് സ്വീകരിക്കണോ, അതല്ല ദീനിന്റെ നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് സ്വീകരിക്കണോ? ഈ വിഷയത്തിലാണ് അല്ലാഹു തആല തീരുമാനം പറയുന്നത്. നിഷേധികളെ നേതാവായി സ്വീകരിക്കുന്ന പ്രശ്നമില്ല. അവരെ രക്ഷാധികാരികളായിട്ട് സ്വീകരിക്കുന്ന പ്രശ്നവും ഇല്ല. അതുപോലെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന വിധം, രഹസ്യം ചോരുന്ന വിധമുള്ള ആത്മമിത്രങ്ങളായിട്ടും സ്വീകരിക്കരുത്. ബിത്താനത്ത് എന്നാണ് അതിന് പറയുക, ആത്മമിത്രം. ഈ ഗോത്രത്തിലെ നിവാസിയും സത്യവിശ്വാസിയുമായ ആളും ആ ഗോത്രത്തിന്റെ നേതാവും തമ്മിലുള്ള ബന്ധത്തിന്റെ സ്വഭാവം എന്താണ്, അത് പുറമേ ആർക്കും അങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അവർ പാർക്കുന്നത് ചിലപ്പോൾ ഒരു വീട്ടിലാണ്, ഒരു സ്ഥലത്താണ്. അവർ തമ്മിൽ ഒരുപാട് ഇടപാടുകൾ നടത്തേണ്ടതുണ്ടാകും, ഗോത്രത്തലവനും ഗോത്രക്കാരനും എന്ന നിലക്ക്. അപ്പോഴൊക്കെ ഏത് തരം ബന്ധമാണ് അവനുമായി സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് വേറൊരാൾക്കറിയില്ല. പക്ഷേ അതിനുള്ള താക്കീതാണ് ഈ പറയുന്നത്, നിങ്ങള് മനസ്സിലുള്ളത് മറച്ചു വെച്ചാലും വെളിപ്പെടുത്തിയാലും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, പക്ഷേ രണ്ടും അല്ലാഹുവിന് ഒരുപോലെയാണ്. യഅലമു യഅലമുഹുല്ലാഹ്, അത് അല്ലാഹു അറിയുന്നു. മറച്ചു വെച്ചത് കൊണ്ട് കാര്യമില്ല, ആരും അറിയാതിരുന്നത് കൊണ്ട് കാര്യമില്ല എന്നർത്ഥം. കാരണം വയഅലമു മാ ഫീ സമാവാത്തി വമാ ഫിൽ അർദ്, ഇനി മദീനയിലല്ല, മദീനക്ക് പുറത്ത് വേറെ എവിടെയെങ്കിലും വെച്ചിട്ടാണെങ്കിലും പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ അല്ലാഹു അറിയുന്നവനാണ്. സുദൂരിക്കും എന്ന് പറഞ്ഞാൽ നെഞ്ചകങ്ങൾ, സദുർ എന്ന് പറഞ്ഞാൽ നെഞ്ചാണ്. പക്ഷേ മനസ്സിനാണ് ആ വാക്ക് ഉപയോഗിക്കുക. നമ്മൾ നെഞ്ചത്ത് കൈവച്ച് പറയുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ തട്ടി പറയുക, ആത്മാർത്ഥമായി പറയുക എന്നാണ് അർത്ഥം അല്ലേ. തലയിൽ കൈവച്ച് പറയലുണ്ട് ചിലപ്പോ, അതെന്താ, അസ്വസ്ഥനായി പറയലാണ്. പിന്നിൽ കൈകെട്ടി പറയലുണ്ട്, പിന്നിൽ കൈകെട്ടി പറയാന്ന് പറഞ്ഞാൽ വേറൊരർത്ഥാണ്. ഇങ്ങനെ മനുഷ്യർ ഉപയോഗിക്കുന്ന സംഗതിയാണല്ലോ ഭാഷ. അതുകൊണ്ട് മനുഷ്യരുടെ ഭാഷയിൽ അള്ളാഹു തആല വർത്തമാനം പറയുകയാണ്. അല്ലാതെ നെഞ്ച് എന്ന് മനസ്സ് എന്ന് പറഞ്ഞത് നെഞ്ചിലാണ് ഇരിക്കുന്നത് എന്നൊന്നും ഇതിനർത്ഥമില്ല. മനസ്സ് എവിടെയാണെന്നുള്ളത് ശാസ്ത്രം ഇനിയും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് നെഞ്ചിലാണെന്ന് പറയാനോ അല്ലെന്ന് പറയാനോ ഒന്നും തെളിവുകളൊന്നുമില്ല. വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പറഞ്ഞത് നിങ്ങള് ഇസ്ലാമിന്റെ ശത്രുക്കളുമായി രഹസ്യ ബാന്ധവങ്ങൾ ഉണ്ടാക്കി അവരുടെ അജണ്ട അനുസരിച്ച് പ്രവർത്തിച്ച് ആലും പ്രശ്നമൊന്നുമില്ല. അള്ളാഹുവിന്റെ ദീന് തകരാനൊന്നും പോകണില്ല. കാരണം നിങ്ങളെ നിയന്ത്രിക്കുവാനും നിങ്ങളുടെ ഷെറ് തടുക്കുവാനും ഒക്കെ കഴിവുള്ളവനാകുന്നു അള്ളാഹു എന്ന് മനസ്സിലാക്കാനാണ് അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് ഇവിടെ പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആയത്തിലൊരു കാര്യം ഉണ്ടാകും, ആയത്തിലൂടെ പറയുന്ന മറ്റൊരു കാര്യം ഉണ്ടാകും, ആയത്തിൽ ഇവിടെ പറയുന്നതിന് വേറൊരു കാര്യം ഉണ്ടാകും. ആയത്തിൽ പറയുന്നത് അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് എവിടെ പറഞ്ഞാലും മനസ്സിലാകുന്ന കാര്യമാണ്. ആയത്തിലൂടെ പറയുന്നത് സത്യനിഷേധികളുമായുള്ള ബന്ധത്തിന്റെ സ്വഭാവം എന്തായാലും ശരി അതൊക്കെ അറിയാനും അതിന് പരിഹാരമുണ്ടാക്കാനും ഒക്കെ കഴിയുന്നവനാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കാനാണ്. അത് എക്കാലത്തും പ്രസക്തമായ വർത്തമാനമാണ്. ഇവിടെ പറയുന്നത് ബദർ കഴിഞ്ഞ ശേഷം ഉഹുദ് വരുന്നതിന്റെ മുമ്പ് വിശ്വാസികളെ സമൂഹം എന്ന നിലയിൽ സംസ്കരിച്ചെടുക്കുക, വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളുമായുള്ള ബന്ധത്തെ സൂക്ഷിക്കണം എന്ന് ഉണർത്തുവാൻ വേണ്ടി പറയുന്നതാണ്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറ. യൗമ അന്ന് അല്ലെങ്കിൽ ഒരു ദിവസം, തജിദു കാണുന്ന ദിവസം, കുല്ലു നഫ്സിൻ എല്ലാ നഫ്സും കാണുന്ന ദിവസം, മാ അമിലത് ആ നഫ്സ് പ്രവർത്തിച്ചത്, നഫ്സ് സ്ത്രീലിംഗമാണ് അതുകൊണ്ടാണ് അമിലത്ത് എന്നായത്. മിൻ ഖൈരിൻ ഏത് ഖൈറും അഥവാ നന്മയായത് എന്നർത്ഥം. ഹാളിറാക്ക്, ഹാളിർ എന്ന് പറഞ്ഞാൽ പണ്ട് മദ്രസയിന്ന് ഹാജിർ വിളിക്കുമ്പോ പറഞ്ഞിരുന്ന വാക്കാണ് ഹാളിർ അല്ലെ. ആണുങ്ങള് ഹാളിർ എന്നും പെൺകുട്ടികള് ഹാളിറാണ്, അത് തന്നെയാണ് വാക്കിന്റെ അർത്ഥം. ഹാളിറായി കാണുക അഥവാ ഹാജരാക്കപ്പെട്ടതായി കാണുന്ന ദിവസം. വമാ അമിലത് മിൻ സൂഇൻ, വമാ അമിലത് അത് പ്രവർത്തിച്ചതും, മിൻ സൂഇൻ തിന്മയായിട്ട്, തിന്മയായത്, തവദ്ദു അത് ആഗ്രഹിക്കും, മനസ്സ് ആഗ്രഹിക്കും. ലൗ അന്ന ബൈനഹ വ ബൈനഹു അമദം ബഈദ, ലൗ അന്ന ബൈനഹ അതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ, വ ബൈനഹു അതിന്റെയും മനസ്സിന്റെയും ആ യൗമിന്റെയും അല്ലെങ്കിൽ ആ തിന്മയുടെയും ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ, അമദം ബഈദ, അമദ് ദൂരം, മദ്ദ മദ്ദില്ലേ, ഫബി അയ്യാലാ എന്ന് പറഞ്ഞ് നീട്ടുന്ന അത് തന്നെയാണ് വാക്ക്. അമദ്, അമദ് എന്ന് പറഞ്ഞാൽ അകലം, ദൂരം, ബഈദ വിദൂരമായ ദൂരം, അകലം ഉണ്ടായിരുന്നെങ്കിൽ, വയുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സഹ, വയുഹദ്ദിറുക്കുമുല്ലാഹു അല്ലാഹു നിങ്ങളെ താക്കീത് ചെയ്യുന്നു. തഹദീർ എന്ന് പറഞ്ഞാൽ വാണിംഗ് ആണ്. ഗൾഫിലൊക്കെ ട്രാഫിക് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും തഹദീർ, പണി നടക്കുന്നുണ്ട് തെലുങ്കിന്റെ, അല്ലെങ്കിൽ തഹദീർ ഒൺവേ എന്നൊക്കെ ഉണ്ടാവും. അത് തന്നെയാണ് വാക്ക്. വയുഹദ്ദിറുക്കുമുല്ലാഹു, അള്ളാഹു നിങ്ങൾക്ക് വാണിംഗ് തരുന്നു, താക്കീത് നൽകുന്നു. നഫ്സഹു അവനെ പറ്റി, അവനെ കാണിച്ച്, അള്ളാഹു സ്വന്തത്തെ പറ്റി നിങ്ങളെ താക്കീത് ചെയ്യുന്നു. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അള്ളാഹു അവന്റെ അടിമകളോട് റഊഫ് ആകുന്നു അഥവാ വാത്സല്യമുള്ളവനാകുന്നു. ഒരു ഇഫത്ത് എന്ന് പറഞ്ഞാല് വല്ലിപ്പ പേരക്കുട്ടിയോട് കാണിക്കണ സ്വഭാവം ഉണ്ടല്ലോ, അതാണ് ഇഫത്ത്. വല്ലാഹു റഊഫുൻ, അല്ലാഹു വാത്സല്യമുള്ളവനാകുന്നു. ബിൽ ഇബാദ്, അടിമകളോട്. എന്താ പറഞ്ഞത്? നിങ്ങള് ചെയ്യുന്നതൊക്കെ രഹസ്യമായാലും പരസ്യമായാലും അള്ളാഹു അറിയും എന്നാണ് മുമ്പേ പറഞ്ഞത്. ഇനി ആ അറിയുന്ന അള്ളാഹു അതിന്റെ പേരിൽ നടപടി എടുക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് എന്താ ചെയ്യുക? യൗമ തജിദു കുല്ലു നഫ്സി മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ലറ. എല്ലാ നഫ്സും അത് ചെയ്തിട്ടുള്ള സകല നന്മയും ഹാജരാക്കപ്പെട്ടതായി കാണുന്ന ദിവസം. വമാ അമിലത്ത് മിൻ സൂഇൻ, അതുപോലെ തിന്മയായി ചെയ്തതും കാണുന്ന ദിവസം. തവദ്ദു, മനസ്സ് ആഗ്രഹിക്കും. ലൗ അന്ന ബൈനഹ വബൈനഹു അമദം ബഈദ, അതിനും തനിക്കുമിടയിൽ വിദൂരമായ അകലം ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. വയുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സഹു, അള്ളാഹു അവനെ കാണിച്ച് നിങ്ങളെ താക്കീത് ചെയ്യുന്നു. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അള്ളാഹു അടിമകളോട് വാത്സല്യമുള്ളവനാകുന്നു. ഈ ആയത്തിന്റെ ആശയം വളരെ ചുരുക്കി മറ്റൊരിടത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതുണ്ട്. അതായത് فَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَى وَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَى. അണുമണിത്തൂക്കം നന്മ ചെയ്തവൻ അതവൻ കാണും, അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ അതും അവൻ കാണും. അത് സംഭവിക്കുന്ന ദിവസത്തെ പറ്റിയാണ് ഈ ആയത്തിൽ പറയുന്നത്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത്ത് മിൻ ഖൈരിൻ മുഹ്ലറ. നമ്മുടെ എല്ലാ നന്മകളും അള്ളാഹു ഇങ്ങനെ ഹാജരാക്കി ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. ഇതാ, ഇതൊക്കെയാണ് നീ ചെയ്ത നന്മകൾ. അതോടൊപ്പം കാണിക്കും ഒമാ അമിലത്ത് മിൻ സൂഇൻ, ചെയ്ത തിന്മകളും. ആ നഫ്സ് ആഗ്രഹിക്കും, ഏയ് ഇതെന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്ന്. നമ്മളങ്ങനെയാണല്ലോ, നമ്മുടെ വീട്ടിൽ അതിഥികളെ സ്വീകരിക്കുമ്പോൾ അതിഥികൾ കണ്ടാൽ കുഴപ്പമില്ലാത്ത, കണ്ടാൽ ഇഷ്ടം തോന്നുന്ന സാധനങ്ങളൊക്കെ അവിടെ വെക്കും. അതേസമയത്ത് എന്തോ ഒരു പൊട്ടിപ്പൊളിഞ്ഞതോ അല്ലെങ്കിൽ മറ്റൊരാൾ കാണുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്തതോ ഒക്കെയായ സാധനങ്ങൾ അത് നമ്മൾ ദൂരെ എവിടെയെങ്കിലും കൊണ്ട വെക്കും. ദുർഗന്ധമൊക്കെ ഉള്ളതാണെങ്കിൽ വളരെ അകലെ കൊണ്ട വെക്കും. കാണാൻ ബോറാണെങ്കിൽ വീട്ടിന്റെ ബാക്കിലോ അല്ലെങ്കിൽ സ്റ്റോർ റൂമിനകത്തോ അല്ലെങ്കിൽ ടെറസിന്റെ മുകളിലോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട മാറ്റി വെക്കും. മനുഷ്യൻ കാണുന്നിടത്തൊന്നും വെക്കൂല. ഇതേ പ്രകാരം നന്മ അവിടെ എങ്ങനെ ഹാജരായി കാണാം, അത് ഇഷ്ടമാണ്. പക്ഷെ തിന്മ ഇതെന്തിനാണ് ഇവിടെ, ഇത് ദൂരെ എവിടെയെങ്കിലും കൊണ്ട വെക്കായിരുന്നല്ലോ എന്ന് ആഗ്രഹിക്കും എന്നാണ് ഈ ആയത്തിന്റെ ഒരു വ്യാഖ്യാനം. രണ്ടാമതൊരു വ്യാഖ്യാനമുണ്ട്, അത് ആ യൗമിനെ പറ്റിയാണ്. ആ യൗമിന്റെയും ലൗ അന്ന ബൈനഹ വ ബൈനഹു എന്ന് പറഞ്ഞാൽ, ബൈനഹ എന്ന് പറഞ്ഞാൽ നഫ്സിന്റെ ഇടയിൽ, വ ബൈനഹു ആ സാധനത്തിന്റെ ഇന്നാണ്. ഏതിന്റെ? ഈ തിന്മയായതിന്റെ ഇടയിൽ അമദം ബഈദുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും എന്നാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമത്, ആ ബൈനഹു എന്നത് യൗമിലേക്ക് മടക്കുകയാണ്. ആ യൗമിൽ, യൗമും ഇതും കൂടി, വിധി പറയുന്ന ദിവസവും ഈ നഫ്സും കൂടി ഒരുപാട് അകലമുണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊന്നും വിധി പറയാതിരുന്നെങ്കിൽ, കാരണം വിധി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നരകത്തിലേക്കാണല്ലോ പോകുന്നത് എന്ന് ആഗ്രഹിക്കും എന്ന ഒരു തഫ്സീറും ഉണ്ട്, അല്ലാഹു അഅലം. എന്തായാലും രണ്ട് വിശദീകരണമായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്. അഥവാ മനുഷ്യൻ അവന്റെ നന്മ ആഗ്രഹിക്കുകയും തിന്മ മായ്ച്ചു കളയണമെന്ന് മോഹിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന്. വയുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സഹു, അന്ന് അള്ളാഹു അവനെ കാണി, അള്ളാഹു അന്ന് അതിന്റെ ആള് അള്ളാഹു ആയിരിക്കും എന്ന് നിങ്ങളെ ഇപ്പോൾ തന്നെ താക്കീത് ചെയ്യുന്നു എന്നാണ്. അള്ളാഹു മാലിക് യൗമുദ്ദീനാണ്, നമുക്കറിയാം. അതന്നെയാണ് ഈ പറയുന്നത്. അഥവാ അന്ന് അള്ളാന്റെ അടുത്താണ്, ഇപ്പോ റസൂലുള്ളയാണ്. ഈ ആയത്തിന്റെ കോണ്ടെക്സ്റ്റിലുള്ള പ്രശ്നം, ഇപ്പോ വിശ്വാസികളുടെ ബന്ധങ്ങൾ ആരുമായിട്ടൊക്കെയാണ്, അത് ഏത് തരത്തിലുള്ള ബന്ധമാണ്, എന്നൊക്കെ നോക്കുന്നത് മനുഷ്യനായ മനുഷ്യരുടെ മനസ്സിലുള്ളതൊന്നും അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ അറിയാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശേഷം ഉലുൽ അംർ ആകുന്ന ഇസ്ലാമിക നേതൃത്വമാണ്. പക്ഷെ അന്ന് അങ്ങനെയല്ല, അന്ന് കാര്യം നടത്തുന്നത് അള്ളാഹു തന്നെയാണ്. എല്ലാം അറിയുന്ന, മുകളിൽ പറഞ്ഞ മനസ്സിലുള്ളത് അറിയുന്നവനായ അള്ളാഹു. അതാണ് വയുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സ. അതുകൊണ്ട് അള്ളാഹനെ സൂക്ഷിച്ചു കൊള്ളണം. എല്ലാം അറിയുന്നവനും എല്ലാം കഴിയുന്നവനുമായ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അത് വിചാരിച്ചിട്ട് വേണം ബന്ധങ്ങളുടെ സ്വഭാവം നിങ്ങൾ നിശ്ചയിക്കാൻ. കാരണം നന്മയും തിന്മയും ഒക്കെ അവിടെ വന്നു ചേരുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് ഓർത്തുകൊള്ളണം എന്ന താക്കീദാണ് പറഞ്ഞത്. ഉടനെ തന്നെ അള്ളാഹു പറയുകയാണ്, വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. എന്തിനാണത് പറയണത്? സത്യവിശ്വാസികളെയാണ് അള്ളാഹു പേടിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ അവർക്ക് പ്രതീക്ഷ നൽകുകയാണ്, നിങ്ങൾ നല്ല നിലക്കാണെങ്കിൽ വലിയ വാത്സല്യം കാണിക്കുന്നവനാണ് അള്ളാഹു. പരിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രത്യേകതയാണ്, ബഷീറും നദീറുമായിട്ടാണ് റസൂലുള്ളാഹിനെ അയച്ചിട്ടുള്ളതും ഖുർആനെ ഇറക്കിയിട്ടുള്ളതും. അതുകൊണ്ട് എവിടെയൊക്കെ ബിഷാറത്ത് വന്നോ, സന്തോഷ വാർത്ത വന്നോ, അവിടെയൊക്കെ നുദുർ ഉണ്ടാകും, ഒരു മുന്നറിയിപ്പ് ഉണ്ടാകും. എവിടെയൊക്കെ നുദുർ വന്നോ അവിടെയൊക്കെ ബിഷാറത്ത് ഉണ്ടാകും. എവിടെയൊക്കെ താക്കീത് മുന്നറിയിപ്പ് വന്നോ അവിടെയൊക്കെ തൊട്ടടുത്ത് സന്തോഷ വാർത്ത ഉണ്ടാക്കും. എവിടെ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞോ അപ്പുറത്ത് നരകത്തെപ്പറ്റി പറയും, എവിടെ നരകത്തെപ്പറ്റി പറഞ്ഞോ ഉടനെ സ്വർഗത്തെക്കുറിച്ച് പറയും. ഇത് പരിശുദ്ധ ഖുർആനിൽ മൊത്തം ഉള്ള ഒരു ശൈലിയാണ്. അതുപോലെയാണ്, അത് പ്രകാരം തന്നെയാണ് അള്ളാഹു തആല ഇവിടെയും ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നല്ലോണം സൂക്ഷിച്ചു കൊള്ളണം. ഇതൊക്കെ ഹാജരാക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്, അള്ളാഹു നിങ്ങളെ താക്കീത് ചെയ്യുന്നു. അല്ല, നിങ്ങൾ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി ബന്ധങ്ങളുടെ സ്വഭാവമൊക്കെ ഇസ്ലാമിന് അനുകൂലമാക്കിയെടുത്താൽ കഴിഞ്ഞതൊക്കെ സാരമില്ല. റഊഫ് എന്ന് പറഞ്ഞാൽ വാത്സല്യമാണ്. ഉമ്മയും കുഞ്ഞും നമുക്ക് നന്നായിട്ട് അറിയുന്നതാണല്ലോ, വാത്സല്യം അനുഭവിച്ചറിയൽ അവിടെയാണ്. വികൃതി കാണിച്ചാൽ ഉമ്മ ഒരു നടപടി എടുക്കും, അത് ഭീഷണിയായിരിക്കും പലപ്പോഴും. പക്ഷേ അനുസരണയോടുകൂടി വന്നാലോ വളരെ സ്നേഹത്തിൽ വാരി പുണരുകയും ചെയ്യും. അല്ലാതെ മുമ്പ് അങ്ങനെ ചെയ്തവനാണ് എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയൊന്നുമില്ല, തിരുത്താൻ തയ്യാറാണെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാണ്. അള്ളാഹുവിന്റെ വാത്സല്യം, അള്ളാഹുവിന്റെ സ്നേഹം, അവന്റെ ദയ അനുഭവിക്കുന്ന യഥാർത്ഥ ദാസന്മാരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബ്ബുക്കുമുല്ലാഹ വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഖുൽ ഇൻ, ഖുൽ നബിയെ പറയുക, ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ, തുഹിബ്ബൂനല്ലാഹ, തുഹിബ്ബൂന നിങ്ങൾ സ്നേഹിക്കുന്നു, അല്ലാഹ അല്ലാഹുവിനെ, ഫത്തബിഊനി നിങ്ങൾ പിൻപറ്റുക, ഫത്തബിഉ നീ പിൻപറ്റുക, അപ്പോൾ ഇത്തബിഉ നീ പിൻപറ്റുക, ഇത്തബിഉ നിങ്ങൾ പിൻപറ്റുക, നീ എന്നെ, ഫത്തബിഉനി യുഹിബ്ബുക്കുമുല്ലാഹ, അപ്പോൾ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും, വയഗ്ഫിർ ലക്കും ദുനൂബക്കും നിങ്ങളുടെ ദുനൂബുകൾ പാപങ്ങൾ നിങ്ങൾക്കവൻ പുറത്തു തരും. വല്ലാഹു ഗഫൂറു റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും റഹീമുൻ കരുണാനിധിയുമാകുന്നു. വീണ്ടും പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, എന്താ പറയാൻ പറഞ്ഞത്? ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നബിയെ പറയൂ, നിങ്ങൾ അള്ളാഹുവിനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ, ഫത്തബിഊനി നിങ്ങൾ എന്നെ പിൻപറ്റൂ, യുഹ്ബിബുക്കുമുല്ലാഹു അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും, വയഗ്ഫിർ ലക്കും ദുനൂബക്കും അവൻ നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരും. വല്ലാഹു ഗഫൂറു റഹീം, അള്ളാഹു ഗഫൂറുമാണ് റഹീമുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ കൽപ്പിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ, വല്ലദീന ആമനു അഷദ് ഹുബ്ബൻ ലില്ലാ ഈ സൂറത്തിൽ തന്നെ വരുന്നുണ്ട്. സത്യവിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാകേണ്ടത് അല്ലാഹുവിനോടാണ്. മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് ഒമിനന്നാസിമൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അന്താദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ. മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് അല്ലാഹുക്ക് സമന്മാരെ കൽപ്പിക്കുന്നവർ. അവരെന്താ ചെയ്യുന്നത്? ആരാധിക്കൊന്നുമല്ല, പിന്നെയോ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ അല്ലാഹുവിനെ സ്നേഹിക്കേണ്ടതുപോലെ ഇവർ അവരെ സ്നേഹിക്കുന്നു. അപ്പൊ സ്നേഹം സത്യവിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് അല്ലാഹുവിനോടാണ്. ഭയവും അങ്ങനെയാണ്. യഹ്ഷൗനന്നാസൊക്കെ ഹഷ്യത്തില്ല, അള്ളാഹനെ പേടിക്കേണ്ടത് പ്രകാരം മനുഷ്യന്മാരെ പേടിക്കുന്നു ചിലർ എന്നും പറഞ്ഞു. മുനാഫിക്കളെ പറ്റിയാണ് അത് പറഞ്ഞത്. ഇങ്ങനെ പേടി സ്നേഹം അതൊക്കെ അള്ളാഹുവിനെ കഴിച്ചിട്ടേ ബാക്കി ഒരാളോട് ഉണ്ടാകാവൂ. അങ്ങനെ സ്നേഹമുള്ളവരാണ് ഞങ്ങള് അള്ളാഹുവിനെയാണ് സ്നേഹിക്കുന്നത് എന്നാണ് വിശ്വാസികളുടെ അവകാശവാദം. ആ അവകാശവാദം യാഥാർത്ഥ്യമാണെങ്കിൽ അഥവാ ശരിയാണെങ്കിൽ, നിങ്ങൾ ശരിയാകണമെങ്കിൽ എന്ത് വേണം? ഫത്തബിഉനി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. ഫത്തബിഉനി, എന്നെ പിൻപറ്റൂ എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യത്തിൽ പറയുന്നുണ്ട്. ഇമാം ഇബ്നു കസീർ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നവരെ മുഴുവൻ അള്ളാഹ് കുടുക്കിലാക്കുകയാണ് ഈ ആയത്തിലൂടെ. അങ്ങനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം, അഥവാ അള്ളാഹുവിന്റെ ദീനിന്റെ ശരീഅത്ത് പാലിക്കണം. അള്ളാഹുവിനോട് ഭയങ്കര സ്നേഹമുള്ള അള്ളാഹിന്റെ വലിയ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പല ആളുകളെയും നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ആ കാണുന്നതിന്റെ ആളുകളുടെ കണ്ടാൽ തന്നെ അറിയാം, അവര് ശരീഅത്തിന്റെ വളരെ അടിസ്ഥാന പാഠമായിരിക്കും വെടുപ്പും വൃത്തി. അത് തന്നെ അവര് പാലിക്കൂല, കുളിച്ചിട്ടുണ്ടാവില്ല, അലക്കുകയില്ല, ഇങ്ങനെ കുറെ ആളുകൾ. പിന്നെ ചിലര് നമസ്കരിക്കുകയില്ല, പിന്നെ ചിലര് നോമ്പാണെന്ന് നോമ്പാണെന്ന് പറയും ചെയ്യും, എന്നിട്ട് ഇങ്ങനെ തിന്നുകയും ചെയ്യും. എന്നിട്ട് ന്യായീകരണം പറയാ, അത് അവരുടെ വയറ്റിലേക്ക് പോകുന്നത് ഗ്യാസ് ആയിട്ടാണ്. വായിൽ വെക്കൽ തന്നെ നിരോധിക്കപ്പെട്ട കാര്യമാണ്. വയറ്റിലേക്ക് പോകുന്നത് എങ്ങനെയെന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നമാണ്. വായിൽക്ക് വെക്കാൻ പാടില്ലല്ലോ ഭക്ഷണം തന്നെ. ഇങ്ങനെ ശരീഅത്തിന്റെ നിയമങ്ങളൊന്നും പാലിക്കൂല. കുടുംബജീവിതം അത് വലിയ ഖറാബ് ആയിരിക്കും. എന്നിട്ട് അത് ദുനിയാവിന്റെ കാര്യമാണെന്ന് പറയും, അതൊന്നും നടക്കൂല. പിന്നെ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. ഇതാണ് ഇവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി. അങ്ങനെ പിൻപറ്റിയാൽ എന്ത് സംഭവിക്കും? യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു തിരിച്ചും സ്നേഹിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഖുദ്സിയായ ഹദീസിലുണ്ട്, അടിമ അല്ലാഹുവിനോട് ഒരു 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 ചാണെടുത്താൽ അല്ലാഹു ഒരു മുഴമെടുക്കും. അല്ലാഹു അടിമ അങ്ങോട്ട് ഒരു മുഴമെടുത്താൽ അള്ളാഹു ഒരു മാറ് ഇങ്ങോട്ടെടുക്കും. അടിമ അങ്ങോട്ട് നടന്നു ചെന്നാൽ അള്ളാഹു ഇങ്ങോട്ട് ഓടി വരും. അള്ളാഹുവിന്റെ അടിമയോട് അള്ളാഹു അടുത്തുകൊണ്ടിരിക്കും അവൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ നിർബന്ധമായി ചെയ്യുന്നതിലൂടെ. പിന്നെയും അടുക്കും ബിൻ നവാഫിൽ, അള്ളാഹു താല സുന്നത്ത് ആക്കിയ ഐച്ഛികമായി വിട്ടു തന്ന കാര്യങ്ങളിലൂടെ, വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യണ്ട, സുന്നത്ത് നമസ്കാരം, സുന്നത്ത് നോമ്പ് പോലെയുള്ള കാര്യങ്ങളിലൂടെ. അങ്ങനെ അടുത്തടുത്തിട്ട് എത്രയാകും? അള്ളാഹു അടിമയെ സ്നേഹിക്കാൻ തുടങ്ങും. അള്ളാഹു അടിമയെ സ്നേഹിച്ചാൽ അവൻ കേൾക്കുന്ന കാത് അള്ളാഹുവാകും, കാണുന്ന കണ്ണ് അള്ളാഹുവാകും, പിടിക്കുന്ന കൈ അള്ളാഹുവാകും, നടക്കുന്ന കാല് അള്ളാഹുവാകും, ചോദിച്ചതൊക്കെ കൊടുക്കും. ആരെങ്കിലും തന്റെ വലിയനോട് അതിക്രമം ചെയ്താൽ ഫആദൻതുഹു ബിൽ ഹർബ്, അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് അള്ള അങ്ങോട്ട് സ്നേഹിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന്. അതിനുള്ള വഴിയാണ് ഈ പറഞ്ഞത്, റസൂലിനെ ഇത്തിബാഅ് ചെയ്യുക. റസൂലിനെ ഇത്തിബാഅ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. സുന്നത്ത് പിൻപറ്റുക എന്നാണ് ആളുകൾ പറയുക. സുന്നത്ത് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? സുന്നത്ത് മുഖ്യമായും രണ്ട് തരമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. ഒന്നാമത്തെ സുന്നത്ത് എന്ന് പറയുന്നത് ഖുർആന് സുന്നത്ത് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അടിസ്ഥാനങ്ങൾ. ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ എന്ന് പറഞ്ഞില്ലേ മുകളിൽ? അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന എല്ലാം, അതാണ് സുന്നത്ത് പിൻപറ്റുക എന്ന് പറഞ്ഞ സുന്നത്ത്. പിന്നൊരു സുന്നത്ത് ഉണ്ട്, അതേതാ? അത് ഫർള് സുന്നത്ത്, ഹറാം, കറാഹത്ത്, ഹലാല്, ഈ അഞ്ച് വിധികളാണ്. നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്താൽ പ്രതിഫലം കിട്ടുന്നതും ഇല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നതുമായ കാര്യം, അതാണ് ഫർള്. സുന്നത്ത് എന്ന് പറഞ്ഞാലോ നിർബന്ധമില്ല, അഥവാ ചെയ്യാത്തതിന്റെ പേരിൽ ആരെയും അള്ളാഹ് ശിക്ഷിക്കുകയില്ല, ചെയ്താൽ പ്രതിഫലം കൊടുക്കും. ഉദാഹരണം സുന്നത്ത് നമസ്കാരം, സുന്നത്ത് നോമ്പ് തന്നെ. പിന്നെ ഹറാമ് ചെയ്താൽ ശിക്ഷ കിട്ടും, ഉപേക്ഷിച്ചാൽ പ്രതിഫലവും കിട്ടും. കറാഹത്ത് ഉപേക്ഷിച്ചാൽ പ്രതിഫലം കിട്ടും, ചെയ്താൽ ശിക്ഷയില്ല. ഹലാല്, ഹലാല് എന്ന് പറഞ്ഞാൽ ചെയ്താലും ചെയ്തില്ലെങ്കിലും ശിക്ഷയില്ല, പ്രതിഫലമില്ല. മുമ്പ് ഞാൻ ഒരു ദിവസം പറഞ്ഞതാ, ഈ അഞ്ച് ഹുക്കുമുകളുടെ കൂട്ടത്തിൽ ഒരു ഹുക്കുമുണ്ട്, സുന്നത്ത്. അപ്പൊ സുന്നത്ത് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തായ കാര്യങ്ങൾ കണിശമായി പിൻപറ്റുക എന്നാണോ? അല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ആളുകൾ അള്ളാന്റെ റസൂല് നിർബന്ധമല്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ചിലർ നിർബന്ധം പിടിക്കും, എന്നിട്ട് പറയും അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് പിൻപറ്റണ്ടെന്ന്. സുന്നത്ത് പിൻപറ്റണം. സുന്നത്ത് പിൻപറ്റേണ്ടതിൽ നിർബന്ധമായി പിൻപറ്റേണ്ടത് ഏതാ? സുന്നത്തിലുണ്ട് ഈ അഞ്ച് ഹുക്കുമുകളും. റസൂലുള്ളാന്റെ സുന്നത്തില് അഞ്ച് ഹുക്കുമുകളുണ്ട്, നിർബന്ധമായി പാലിക്കേണ്ട കാര്യങ്ങളുണ്ട് സുന്നത്തിൽ. അതെന്തൊക്കെയാണ്? അതിപ്പോ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ സുന്നത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിർബന്ധ കാര്യമാണ് ഫിത്ർ സക്കാത്ത്. ഫിത്ർ സക്കാത്ത് ഖുർആനിൽ അള്ളാഹ് വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല, അത് സുന്നത്തിലാണുള്ളത്. പക്ഷെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും എന്നാണോ? അല്ല, നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ് ഫിത്ർ സക്കാത്ത്. ഫിത്ർ സക്കാത്ത് കൊടുക്കാത്തവൻ പെരുന്നാൾ സ്വീകരിക്കാൻ വരണ്ടെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ സുന്നത്തിലുണ്ട് ഹറാമായ കാര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് പുരുഷൻ സ്വർണം ധരിക്കല്, സ്വർണാഭരണം ധരിക്കല്, പുരുഷൻ പട്ടുടുക്കല്, ഇതൊന്നും ഖുർആനിലില്ല. അതേസമയത്ത് സുന്നത്തിലുണ്ട്, ഹറാമാണ്, സുന്നത്തിൽ ഹറാമായ കാര്യമാണ്. അതുപോലെ സുന്നത്തിൽ സുന്നത്തായ കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതാണ് സുന്നത്ത് നിസ്കാരം, സുന്നത്ത് നോമ്പ്, ഇതൊക്കെ മുഴുവൻ അതാണ്. അതൊക്കെ സുന്നത്തിൽ വന്ന കാര്യങ്ങളാണ്. സുന്നത്തിൽ കറാഹത്തുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. മാളത്തിൽ മൂത്രമൊഴിക്കലാണ് പലപ്പോഴും പറയാറുള്ള ഉദാഹരണം. മാളത്തിൽ മൂത്രമൊഴിക്കല് കറാഹത്ത്. അതുപോലെ വലത്തോട്ട് തുപ്പല് കറാഹത്ത്. പള്ളിയിൽ കയറുമ്പോ ഇടതുകാലി വെച്ച് കയറല് കറാഹത്ത്. ഇതൊക്കെ സുന്നത്തിലെ കറാഹത്തുകളാണ്. ഇനി സുന്നത്തിലെ ഹലാലുകളും ഉണ്ട്. സുന്നത്തിലെ ഹലാലായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് നിന്ന് കുടിക്കല്. നിന്നും ഇരുന്നും കുടിച്ചിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നു നിന്ന് കുടിക്കല് പിന്നെ കറാഹത്തും ഇരുന്ന് കുടിക്കല് സുന്നത്തുമാണ്. എന്നിട്ട് കാണാ ആ കുടിവെള്ളത്തിന്റെ ഇത് വെച്ചെടുത്ത് വരെ ഒരു കസേരയും സ്റ്റൂളും ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്, അത് വെറുതെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നും കുടിച്ചിട്ടുണ്ട്, ഇരുന്നും കുടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇരുന്ന് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ വിരുന്നുകാരനോട് പറഞ്ഞ പോലെ പറഞ്ഞതാണ്. നമ്മളൊരാൾ നിന്ന് കഴിക്കുമ്പോൾ ഇരുന്നോളൂ എന്ന് പറയില്ലേ, എന്നതുപോലെ പറഞ്ഞതാണ്, അല്ലാതെ ഹുക്കുമല്ല, ഹലാലാണ്. ഇങ്ങനെ അഞ്ച് ഹുക്കുമുകളും സുന്നത്തിലുണ്ട്. ഈ അഞ്ചും പിൻപറ്റൽ തന്നെയാണ് സുന്നത്ത് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ. അത് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിന് റസൂൽ അല്ലാഹു തആല തന്നെ ഒരു നിർവചനം റസൂലിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. അതെന്താ? ഖുൽ ഹാദിഹി സബീലി അദുഊ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തബഅനി. സൂറത്ത് യൂസുഫില് നബിയെ പറഞ്ഞേക്കു, കുൽ ഹാദിഹി സബീലി, ഇതാണ് എന്റെ സബീല്, എന്റെ മാർഗം. എന്ത്? അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് വിളിക്കുന്നവനാണ്. അലാ ബസീറത്തിൻ, വ്യക്തമായ ഉൾക്കാഴ്ചയോടുകൂടി. എന്ന് പറഞ്ഞാൽ ഇപ്പൊ അള്ളാഹുവിലേക്ക് വിളിച്ചാൽ നാലാളെ കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടെന്നാണോ? അല്ല, അതൊന്നുമല്ല. ഇപ്പോ എന്റെ ഉത്തരവാദിത്തം മനുഷ്യരെ അള്ളാഹുവിലേക്ക് വിളിക്കലാണ്, അതാണ് സത്യം, അതാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന കാര്യഗൗരവത്തിൽ ഞാൻ വിളിക്കുന്നവനാണ്. അല്ലാതെ ആളെ കിട്ടോ ഇല്ലേ ഇത് വിജയിക്കും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല. എന്റെ പണി ഇതാണ്, ഇപ്പൊ മനുഷ്യരോട് ചെയ്യേണ്ട പണി അവരെ അള്ളാഹുവിലേക്ക് വിളിക്കുക എന്നതാണ് എന്റെ ദൗത്യം എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ കാര്യത്തിൽ അള്ളാഹുവിലേക്ക് വിളിക്കുന്നവനാണ്. അലാ ബസീറത്തിൻ, അന ഞാനും, വമനിത്തബഅനി, എന്നെ പിൻപറ്റുന്നവരും. അപ്പൊ റസൂലിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂൽ എന്ത് പണിയായിരുന്നു എടുത്തിരുന്നത്? മനുഷ്യരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ, മനുഷ്യരുടെ ജീവിതം മുഴുവൻ അള്ളാഹു പറഞ്ഞതുപോലെ ആക്കി തീർക്കുവാൻ, അവരുടെ വ്യക്തി, കുടുംബം, സമൂഹം, രാജ്യം, ലോകം, ഇത് മുഴുവനും അള്ളാഹുത്താല പറഞ്ഞതുപോലെ ആക്കിയെടുക്കാനാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പണിയെടുത്തിരുന്നത്. ആ പണിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക. അങ്ങനെ സഹാബിമാര് പിന്തുടർന്നത് കൊണ്ടാണ് സഹോദരി സഹോദരന്മാരെ മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് അള്ളാഹുവിന്റെ ദീന് മലബാറിൽ എത്തിയത്. അതാണ് പിൻപറ്റൽ യഥാർത്ഥത്തിൽ. അത് കൽപ്പിക്കപ്പെട്ട റസൂല് ചെയ്യുക, റസൂല് ചെയ്ത പോലെ നമ്മളും ചെയ്യാം. ഹാജറുള്ളവൻ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. റസൂല് ചെയ്തിരുന്ന പണിയാണ് അതൊഴുകില്ല. അത് തന്നെയാണ് ഞങ്ങളും ചെയ്യുന്ന പണി എന്നായിരുന്നു സഹാബത്ത് പലപ്പോഴും അത് പറഞ്ഞത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. റസൂലിനെയാണ് ഞങ്ങൾ പിൻപറ്റുന്നത്. അങ്ങനെ റസൂല് മക്ക, മദീന, തായിഫ്, ഹിജാസിൽ ചെയ്ത പണി സഹാബികള് പിൻപറ്റിയപ്പോ ലോകം മുഴുവൻ ഇസ്ലാമായി തീർന്നു, പടർന്നു എത്തി. ഇടക്കാലത്ത് നമ്മളത് നിർത്തി, എന്നിട്ട് നമ്മള് റസൂലിന്റെ സുന്നത്തിലെ സുന്നത്ത് പിൻപറ്റാൻ തുടങ്ങി. റസൂലിന്റെ സുന്നത്തിലെ ഫർള് നമ്മൾ ഒഴിവാക്കി, റസൂലിന്റെ സുന്നത്തിൽ ഹറാമാക്കിയതൊക്കെ നമ്മൾ ചെയ്തു, അതാണല്ലോ. എന്നിട്ട് നമ്മൾ അതിന്റെ ഇടക്ക് ചില സുന്നത്തുകൾ കണ്ടുപിടിച്ചു. അതെന്തൊക്കെയാ? ഒന്ന്, ഭക്ഷണ മര്യാദകൾ, വരല് ഈമ്പണം, പ്ലേറ്റ് തുടച്ചു കഴിക്കണം, വേണം, ഒരു സംശയമില്ല. അതുപോലെ താടി നീട്ടണം, തുണി കയറ്റി കൊടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചിലതുമ നമ്മൾ അങ്ങോട്ട് പിടികൂടി. എന്നിട്ട് നമ്മൾ നല്ല ദീനീ വേഷം, ദീനീ സ്വഭാവം. എന്താ ദീനീ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഓനൊരു തുപ്പിയിടും, ദീനീ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഓനൊന്ന് കയറ്റി കൊടുക്കും. പക്ഷെ ഓനോട് വർത്തമാനം പറയുമ്പോ ദീനീ സ്വഭാവം കാണൂല. അത് റസൂല് പഠിപ്പിച്ചത് തന്നെയാണ്, റസൂല് കൽപ്പിച്ചത് തന്നെ, അതും പിൻപറ്റേണ്ടത് തന്നെയാണ്. അള്ളാഹുവിന്റെ ദീന് സമൂഹത്തിൽ പ്രചരിപ്പിക്കാനോ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കാനോ അതൊന്നും ഇപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മളിങ്ങനെ സുന്നത്ത് പിൻപറ്റി എവിടെയോ കഴിഞ്ഞുകൂടുക എന്ന് പറയും. ഇതൊന്നുമല്ല ഈ പറയണത്. നിങ്ങൾക്ക് അള്ളാഹു ഇവിടെ പറയണ ആ കോണ്ടക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഗോത്രത്തലവൻ ഒന്ന് പറയുന്നു, ഗോത്ര നേതാക്കന്മാർ ഒന്ന് പറയുന്നു, റസൂലുള്ള ഒന്ന് പറയുന്നു. നിങ്ങൾ റസൂലുള്ള എടുക്കണ പണിയിൽ അദ്ദേഹത്തിന്റെ പിന്നാലെ ചെല്ലുന്നാണ്. അസറൂഹു വ നസറൂഹു എന്നൊക്കെയാണ് അല്ല വേറൊരിടത്ത് പറഞ്ഞത്. അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുക, അദ്ദേഹത്തെ പിന്തുണക്കുക, സഹായിക്കുക, ഇതാണ് സുന്നത്ത് പിൻപറ്റുക എന്ന് പറഞ്ഞ. റസൂൽ എന്ത് പണിയാണോ ലോകത്ത് ചെയ്തത് ആ പണി തന്നെ ഞങ്ങളും ചെയ്യുക എന്ന് തീരുമാനിക്കലാണ് റസൂലിനെ. ഒരുപാട് സ്ഥലത്ത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ പിൻപറ്റിയാൽ യുഹബ്ബുക്കുമുല്ലാഹ്, അല്ലാഹു തആല നിങ്ങളെ സ്നേഹിക്കും. അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അങ്ങനെ സ്നേഹം കിട്ടുമ്പോ പിന്നെ എന്താകും? അപ്പോഴാണ് ആ ഹദീസ് പറഞ്ഞ പിന്നെ ആ ഹദീസിനെ ഒരു ദുർവ്യാഖ്യാനുണ്ട്. അള്ളാഹു തആല കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു തആല കേൾക്കും പോലെ കേൾക്കുന്നൊന്നുമല്ല. പിന്നെ എന്താ? കേൾക്കുന്ന കാത് ഞാനാകുന്നാണ് അള്ളാഹ് പറയുന്നത്. ഞാനാകുന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നാസർ, എനിക്കൊരു കാര്യം എവിടെയോ പോയി ഒന്ന് കേട്ട് അറിഞ്ഞ് ഒരു നിലപാട് സ്വീകരിക്കണം, അതിനു വേണ്ടി ഞാൻ പോയി കേൾക്കണം. എനിക്ക് പോകാൻ ഒഴിവില്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഒരാളെ, മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായ ആത്മാർത്ഥ സുഹൃത്തിനെ ഏർപ്പാടാക്കും. നീ അവിടെ ഉള്ളത് അതൊന്ന് കേട്ടിട്ട് അല്ലെങ്കിൽ നോക്കിയിട്ട് വരും. എഞ്ചിനീയർ കോൺട്രാക്ട് എടുത്തിരിക്കുന്നു വീട് നിർമ്മിക്കുവാൻ.
എഞ്ചിനീയർക്ക് ഇത് എപ്പോഴും നോക്കാൻ നേരമുണ്ടോ? ഇല്ല, മൂപ്പര് ഒരു സൂപ്പർവൈസറെ പകരം വെച്ചിരിക്കുന്നു. എന്നിട്ട് ഓനാണ് പണി നടക്കുന്നത്, പണിക്കാർ ചെയ്യുന്നത്, പറഞ്ഞ പോലെയാണോ ചെയ്യുന്നത് ഒക്കെ നോക്കുന്നത്. ഓൻ വന്ന് പറഞ്ഞാൽ എഞ്ചിനീയർക്കും അയാൾ കണ്ട പോലെയാണ്. അവൻ വന്ന് പറഞ്ഞാൽ എഞ്ചിനീയർക്ക് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറുടെ കണ്ണുകൊണ്ടാണ് സൂപ്പർവൈസർ കാണുന്നത്. ഇതാണ് ഈ പറയണത്. അവർ തമ്മിൽ മനപ്പൊരുത്തം ഇല്ലെങ്കിലോ അവന്റെ വാക്ക് പിന്നെ സൂപ്പർവൈസറുടെ വാക്ക് എഞ്ചിനീയർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ആ ചങ്ങാതി എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ തന്നെ ഒന്ന് ഉപയോഗിക്കട്ടെ എന്ന് തീരുമാനിക്കേണ്ടി വരും. അതേസമയത്ത് നല്ല മനപ്പൊരുത്തം പിന്നെ നല്ല ബന്ധം അവർ തമ്മിൽ ഉണ്ടെങ്കിൽ എഞ്ചിനീയർക്ക് വരണ്ട, അത് സൂപ്പർവൈസർ പറഞ്ഞാൽ തന്നെ ഉപ്പർക്ക് മനസ്സിലാക്കും. ഇതേ പ്രക്രിയ. അള്ളാഹു തആല അടിമ കേട്ടാൽ അള്ള കേട്ട പോലെ, അടിമ കണ്ടാൽ അള്ള കണ്ട പോലെ, അടിമ ചെയ്താൽ അള്ള ചെയ്ത പോലെ, ഇതാണ് പറഞ്ഞത്. അതിനെന്ത് വേണം? അള്ളാഹുവുമായി മനസ്സുകൾ തമ്മിലുള്ള അകലം ഇല്ലാതെയാകുമ്പോഴാണ് മനുഷ്യർക്കിടയിൽ സംഭവിക്കുക എന്ന പോലെ അടിമക്കും അള്ളാഹ്ക്കും ഒരേ മനസ്സാകുമ്പോ ആണ് സംഭവിക്കുക. അത് സംഭവിക്കൽ എപ്പോഴാ? യുഹബ്ബുക്കും അല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുമ്പോഴാണ്. അള്ളാഹു സ്നേഹിക്കണമെങ്കിൽ എന്ത് വേണം? റസൂലിനെ പിൻപറ്റി റസൂൽ എടുത്ത പണി എന്താണോ അത് ചെയ്യാൻ നോക്കണം എന്നർത്ഥം. വയഫിർലക്കും ദുനൂബക്കും, പോരായ്മകളും അബദ്ധങ്ങളും ഒക്കെ പുറത്തു തരും. റസൂലിനും അങ്ങനെ തന്നെയാണ്. റസൂല് വിജയിച്ചാൽ ദ്വാർക്കാനുള്ള ദ്വായായിട്ട് സൂറത്തുൻ നസറിൽ അല്ലാഹ് പറയുന്നത് വൈദാ ജാ നസറുല്ലാഹി വൽ ഫതഹു ഫറായിത്തന്നാസ യദഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു. റസൂലിന് ഇസ്തിഗ്ഫാർ പറയണം, എന്നതുപോലെ നിങ്ങൾക്കും ഇസ്തിഗ്ഫാർ. റസൂലിന്റെ പണി നിങ്ങൾ എടുക്കുമ്പോൾ വരുന്ന പോരായ്മകളും അബദ്ധങ്ങളൊക്കെ അത് നിങ്ങൾ പിന്നെ പശ്ചാത്തപിച്ചാൽ അള്ളാഹ് പുറത്തു തരും, സാരമില്ല. കാരണം എന്താ, ഇത് അബദ്ധങ്ങൾക്ക് ധാരാളം സാധ്യതയുള്ള ഒരു പണിയാണ് റസൂലിന്റെ പണി എന്ന് പറയുന്നത്. സമൂഹത്തെ മാറ്റിപ്പണിയാനുള്ള പണിയാണല്ലോ ഇത്, ആളുകളെ സ്വാധീനിക്കാനുള്ള പണിയാണ്. റസൂലിനെ പോലും അള്ളാഹ് വിമർശിച്ചില്ലേ? അബ്ദുല്ലാഹിബിന് ഉമ്മു മക്തൂമ് വന്നപ്പോ റസൂല് പ്രമുഖരുമായിട്ട് സംഭാഷണത്തിലായതുകൊണ്ട് മൈൻഡ് ചെയ്യാത്തതിന്? കാരണം ഇത് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സാധ്യതയുള്ളതാണ് സമൂഹത്തിൽ അള്ളാഹുവിന്റെ ദീൻ ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കുക എന്നത്. അതിലുള്ള പോരായ്മകൾ അള്ളാഹ് പുറത്തു തരും. അല്ലാഹു ഗഫൂറു റഹീം, അള്ളാഹു സ്വതവേ തന്നെ എന്താണ്, ഗഫൂറാണ്. എങ്ങനെയെങ്കിലും ആരെങ്കിലും ശിക്ഷിക്കണം എന്ന് നോക്കി നടക്കുകയല്ല, പകരം എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നാണ് അള്ളാഹുവിന്റെ നിലപാട്. അതുകൊണ്ട് നിങ്ങൾക്ക് പശ്ചാത്താപമുണ്ടെങ്കിൽ പൊറുക്കും, റഹീമൻ അവൻ കാരുണ്യവാനുമാണ്. ഖുൽ അത്തീഉല്ലാഹ വ റസൂൽ ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. ഖുൽ, നബിയെ പറയുക, അത്തീഉല്ലാഹ വ റസൂൽ, അത്തീഉ നിങ്ങൾ അനുസരിക്കൂ അല്ലാഹ അല്ലാഹുവിനെ, വ റസൂല റസൂലിനെയും. ഫഇൻ തവല്ലൗ നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ, ഫഇൻ അല്ലാഹ അപ്പോൾ അല്ലാഹു, ലാ യുഹിബ്ബുൽ കാഫിരീൻ സത്യനിഷേധികളെ സ്നേഹിക്കുകയില്ല, ഇഷ്ടപ്പെടുകയില്ല. എന്താ പറഞ്ഞത്? ഖുൽ, നബിയെ പറയൂ, അത്തീഉല്ലാഹ അത്തീഉ റസൂൽ, അല്ലാഹുവിനെ, അത്തീഉല്ലാഹ വർ റസൂൽ, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കൂ എന്ന് നബിയെ താങ്കൾ പറയൂ. ഫഇൻ തവല്ലൗ അവർ പിന്തിരിയുകയാണെങ്കിൽ, നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ, ഫഇന്ന അല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ അപ്പോൾ അല്ലാഹു നിഷേധികളെ സ്നേഹിക്കുകയില്ല എന്നും പറഞ്ഞേക്കൂ. എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബി വിശ്വാസികളോട് പറയൂ, എന്താ പറയേണ്ടത്? അത്തീഉല്ലാഹ വ റസൂൽ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കൂ. എന്താ അള്ളാഹിനെയും റസൂലിനെ അനുസരിക്കൂ എന്ന് ഇവിടെ പറയണതെന്ന് അറിയോ? നേരത്തെ പറഞ്ഞത് തന്നെ, ലാ യത്തഖിദുൽ കാഫിരീന മുഅ്മിനീന, ലാ യത്തഖിദുൽ മുഅ്മിനൂന കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ. നിഷേധികളെ നേതാക്കന്മാരാക്കരുത് വിശ്വാസികൾ. ഹൗ, അതിപ്പോ എങ്ങനെ പറ്റുമോ? പണ്ടേ മൂപ്പരും ഞാനും അങ്ങനെയാണ്. അല്ലെങ്കിൽ മൂപ്പരിന്റെ എളാപ്പയാണ്, മൂത്താപ്പയാണ്, അമ്മാവനാണ്, ബാപ്പയാണ് നിഷേധിയാണെങ്കിലും, അതല്ലെങ്കിൽ ഞങ്ങളുടെ ഗോത്രത്തിന്റെ തലവൻ മൂപ്പരാണ്, അതുകൊണ്ട് മൂപ്പരെ അങ്ങനെ അങ്ങോട്ട് അകറ്റാൻ എനിക്ക് എങ്ങനെ കഴിയും, ഇങ്ങനെയൊക്കെയുള്ള കൽപ്പനയാണ് വരുന്നത്. അതുപോലെ തന്നെ റസൂലിനെ പിൻപറ്റൂ. റസൂല് ചെയ്യുന്ന പണി എന്താ? സമൂഹത്തെ ആകെ ഇസ്ലാമിക സമൂഹമാക്കി മാറ്റി പരിവർത്തിപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുപിടിച്ച പണികളായിരുന്നല്ലോ റസൂലുള്ളാഹിന്റെ ജീവിതം. അങ്ങനെ ഞാൻ അതിന്റെ പിന്നാലെ അങ്ങോട്ട് ചെന്നാൽ എനിക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഇങ്ങനെയൊക്കെ ആളുകൾ നിലപാട് സ്വീകരിക്കും. അള്ളാന്റെ മറുപടി നബി അവരോട് പറഞ്ഞേക്കു, അത്തേഹ വർ റസൂൽ, നിങ്ങൾ അള്ളിയും റസൂലും പറഞ്ഞത് അനുസരിക്കണം. കാരണം എന്താ, മൂമിനാകണമെങ്കിൽ അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിച്ചാ പോരാ, അള്ളാഹിനെ അനുസരിക്കണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് അംഗീകരിച്ചാൽ പോലെ, നമ്മൾ റസൂലിനെ പറ്റി മനസ്സിലാക്കൽ പലപ്പോഴും അങ്ങനെയാണല്ലോ. റസൂലാണെന്ന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു, അദ്ദേഹം വളരെ സുന്ദരനായിരുന്നു, വെളുപ്പ് കലർന്ന ചുവപ്പ് നിറം, നല്ല സ്വഭാവമായിരുന്നു, അതുപോലെ നീണ്ടവനോ കുറിയവനോ ആയിരുന്നില്ല, ഇങ്ങനെതെല്ലാം കൂടി പറഞ്ഞു കേട്ട ഒരാൾക്ക് തോന്നും കിട്ടിയങ്ങ മോളെ കെട്ടിച്ചു കൊടുക്കായിരുന്നു. അതിലപ്പുറം ഞാനും റസൂലും കൂടിയുള്ള ബന്ധം എന്താ, അള്ളാന്റെ റസൂലാണ്, ആ റസൂല് പറഞ്ഞതാണ് ഞാൻ നടപ്പിലാക്കുക, റസൂലിന്റെ കൽപ്പനയാണ് ഞാൻ നിറവേറ്റുക, അല്ലാതെ റസൂല് ചൊർക്കുണ്ടായിരുന്നു എന്ന് സമ്മതിച്ചാ പോരാ. അത്തേഹുല്ലാഹ വ റസൂൽ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. അതിന് തയ്യാറില്ലാത്തവൻ എന്താണ്, ഫൈൻ തവല്ലൗ ഫൈൻ അല്ലാഹു ലാ യുഹിബ്ബുൽ കാഫിരീൻ, അതും പറഞ്ഞേക്കുക. അതിന് തയ്യാറില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താണ്, അള്ളാഹുവും റസൂലും പറഞ്ഞത് അങ്ങനെ എല്ലാം കേൾക്കാനൊന്നും എന്നെ കിട്ടൂല, എനിക്ക് സൗകര്യമുള്ളത് കേൾക്കുള്ളൂ എന്ന നിലപാടാണെങ്കിൽ അത് കുഫ്റാണ്. അത് നമുക്ക് വേഗം മനസ്സിലാകും. അള്ളാഹു തആല അഖീമുസ്സലാത്ത നമസ്കരിക്കാൻ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ എല്ലാ നിസ്കാരത്തിനൊന്നും എന്നെ കിട്ടൂല, ഞാൻ എനിക്ക് സൗകര്യമുള്ളത് നിസ്കരിക്കുള്ളൂ എന്ന് തീരുമാനിച്ചവനെ കുറിച്ച് നമ്മൾ എന്താ പറയാ, അല്ലെങ്കിൽ നിസ്കരിച്ചോളാം, നോൻപ് വിൽക്കാനും സക്കാത്ത് കൊടുക്കാനൊന്നും ഹജ്ജ് ചെയ്യാനും ഞാനില്ല, അപ്പോഴും അത് തന്നെയല്ലേ, നോമ്പ് ഞാൻ നോറ്റോളാം, നിസ്കരിക്കൂല ഞാൻ എന്ന് തീരുമാനിച്ചവനെ പറ്റി നമ്മൾ എന്താ പറയാ, കുഫ്ർ. കാരണം എന്താ, അള്ളാഹുവിന് റസൂലിനെ അനുസരിക്കല്ലോ ചെയ്യേണ്ടത്, ഓനോ അവനക്ക് സൗകര്യമുള്ളത് ചെയ്യാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ കുഫ്റാണ്. എന്നതുപോലെ അള്ളാഹുവിനും റസൂലിനെയും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും, വ്യക്തികാര്യങ്ങളിൽ, സാമൂഹ്യ കാര്യങ്ങളിൽ, ആരെ നേതാവാക്കണം ആരെ നേതാവാക്കാൻ പാടില്ല, അള്ളാഹുവും റസൂലും പറയും അനുസരിച്ചുകൊള്ളണം. രാഷ്ട്രീയ കാര്യങ്ങളിൽ, രാഷ്ട്രത്തിന്റെ കാര്യങ്ങളിൽ, ലോകത്തിന്റെ കാര്യത്തിൽ, ഇങ്ങനെ മനുഷ്യന്റെ സകല വിഷയത്തിലും അള്ളാഹുവും റസൂലും ഒന്ന് പറഞ്ഞാൽ അത് അനുസരിക്കലാണ് മോമിനിന്റെ പരിപാടി. അതിനെന്നെ കിട്ടൂല എന്ന് പറഞ്ഞ് പിന്തിരികയാണെങ്കിൽ ആ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, കാഫിരീങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, അവൻ കാഫിറാണ് എന്ന് അങ്ങ് പറയല്ല അള്ളാഹ് ചെയ്തത്, സൂചിപ്പിക്കുകയാണ് അവന്റെ നിലപാട് കുഫ്റാണ്. കുഫ്റിന്റെ നിലപാട് സ്വീകരിക്കുന്നവരെ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടാൻ അള്ളാഹനെ കിട്ടൂല, അള്ളാഹനെ കിട്ടൂല, അള്ളാഹു സ്നേഹിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ, അതും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഈ ഇന്നല്ലാഹ യുഹിബ്ബു ഇന്നല്ലാഹ ലാ യുഹിബ്ബു ഇങ്ങനെ ഖുർആനിൽ കുറേയുണ്ട്. നമ്മളിപ്പോ എനിക്ക് ഇറച്ചി ഇഷ്ടമല്ല മീൻ ഇഷ്ടമാണ് എന്നൊക്കെ, അതിന് ഇറച്ചി മീനും ഒന്നും ആലോചിക്കേണ്ടതില്ലല്ലോ, അതല്ല അള്ളാഹുവിന്റെ ഈ യുഹിബ്ബു ലാ യുഹിബ്ബു. അള്ളാഹു സ്നേഹിക്കുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവനെ എല്ലാ നിലക്കും പ്രോത്സാഹിപ്പിച്ച് വളർത്തി എടുക്കും എന്നാണ്. അള്ളാ ലാ യുഹിബ്ബു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കച്ചവട സ്ഥാപനത്തിൽ മുതലാളിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു തൊഴിലാളി, അവനെ എങ്ങനെയെങ്കിലും പുകച്ചു പുറത്തു ചാടിക്കാനല്ലേ നോക്കുക, എന്ന പോലെ അള്ളാഹു ഇവന് എതിരായിരിക്കും, അവനെ ഒരു നിലക്കും പൊറുപ്പിക്കുകയില്ല എന്നാണ് ലാ യുഹിബ്ബു എന്ന് പറഞ്ഞാൽ അർത്ഥം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, അള്ളാഹു നിഷേധികളെ ഇഷ്ടപ്പെടുകയില്ല. എന്താണ് അവന്റെ കുഫ്ര്? തവല്ലവാണ്, പിന്തിരിഞ്ഞു, അഥവാ അതിനൊന്നും എന്നെ കിട്ടൂല, അള്ളാഹുവും റസൂലും പറഞ്ഞ എല്ലാം കേൾക്കാൻ എന്നെ കിട്ടുകയില്ല എന്ന നിലപാട് സ്വീകരിക്കാൻ. അവിടെ അത് തന്നെയാണ്, ഞാൻ എന്റെ ഗോത്രത്തലവൻ പറഞ്ഞതേ അംഗീകരിക്കുകയുള്ളൂ എന്ന് ഒരാൾ തീരുമാനിച്ചാൽ പിന്നെ അവനെ അള്ളാഹു പരിഗണിക്കുക കാഫിറായിട്ടാണ് എന്നർത്ഥം. വലിയ വിഷയമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആരെ നേതാവാക്കണം, ആരെ വലിയ, ആരെ രക്ഷാകർത്താവാക്കണം, ആരെ ആത്മമിത്രമാക്കണം. ഇതിലൊക്കെ അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കാൻ തയ്യാറല്ലാത്തവൻ കാഫിറാണ് എന്ന് സൂചിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ചെയ്യുന്നത്. അള്ളാഹു അവന്റെ കലാം പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട ചില ആളുകളുണ്ട്, ക്യാൻസർ പേഷ്യൻ്റാണ് ഒരാള്, വേറെയും ആളുകളുണ്ട് കോവിഡ് പേഷ്യൻ്റാണ്, ധാരാളം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവർക്കെല്ലാവർക്കും ശിഫയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ, ഞങ്ങളെ എല്ലാവരെയും നീ മാരക രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണം തമ്പുരാനെ. രോഗങ്ങൾ പകർച്ചവ്യാധി പെരുകുകയാണ് നാഥ, നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണം തമ്പുരാനെ. അല്ല, ഈ പരീക്ഷണത്തിന്റെ ഫലമായി ഞങ്ങൾ നിന്നിലേക്ക് തിരിച്ചു പോരുകയാണെങ്കിൽ റഹ്മാനെ, കാരുണ്യവാനെ, ഞങ്ങളെ കരുണയോടുകൂടി സ്വീകരിക്കുന്ന തമ്പുരാനെ, നിന്റെ നിനക്ക് തൃപ്തിപ്പെട്ടവരായിട്ട് മാത്രമേ പഠിച്ചവനെ ഞങ്ങളെ നീ തിരിച്ചു കൊണ്ടുപോകാവൂ. റഹ്മാനെ റഹീമെ, ഞങ്ങളോട് കാരുണ്യം കാണിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഫുർലന വിനൂബന വകഫിർ അന്നാ സയ്യാത്തിന വതവഫന മഅല ബറാർ. അല്ലാഹുമ്മ ജമ്മഇന ഫീ ജന്നാതിക നഈം മഅ നബിയീൻ വസ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന ربنا زدنا علما وفهما ودقه ونظرا اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامه انك لا تخلف الميعاد ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامه فلا تخزنا يوم القيامه انك لا تخلف الميعاد ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين السلام عليكم ورحمه الله